നമസ്കാരം, ഞാൻ സിന്ധു പുന്നൂസ്. നമ്മുടെ മലയാളം എഫ് എമ്മിന്റെ അറിഞ്ഞതും അറിയാത്തതും എന്ന അഭിമുഖ പരമ്പരയുടെ അടുത്തൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെറി ക്രസൻ്റ്, അഗസ്ത എന്നിങ്ങനെയുള്ള കൊമേഴ്ഷ്യൽ ലോണ്ടറി സർവീസ് ബിസിനസിന്റെ ഉടമയായ വുമൻ ഓണ്ടർപ്രണർ തുളസി അയ്യർ തന്റെ ബിസിനസ് വിജയിക്കുവാൻ നിദാനമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് പങ്കുവയ്ക്കുന്നു. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രി നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൗസ് പേ.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നേസ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രി നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രി നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
നമ്മൾ കൂട്ടുകാർ കൂടിയും ഫാമിലി ആയിട്ടും ഒക്കെ എപ്പോഴും പോകാറുള്ള സ്ഥലങ്ങളാണ് ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്. ഹോളിഡേക്ക് ആണെങ്കിൽ റിസോർട്ട്സിലും ഫ്ലൈറ്റ്സിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബേസിക് അമിനിറ്റീസാണ് അവിടെ കിട്ടുന്ന ബെഡ്ഷീറ്റ്സ്, ലിനന്, ഹോട്ടലിലാണെങ്കിൽ ടേബിൾ ക്ലോത്ത്സും നാപ്കിനും, ഫ്ലൈറ്റിലാണെങ്കിൽ ബ്ലാങ്കറ്റ്സൊക്കെ. ഇത് കിട്ടിയ ഉടനെ നമുക്കൊരു ഒരു ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് ആണ്. നമ്മൾ ഒരു എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഹൈജീനും എല്ലാം ഒരു പെർഫെക്റ്റ് സ്റ്റാൻഡേർഡിലായിരിക്കണം എന്ന്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവർ 365 ദിവസവും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഇവിടെ ന്യൂസിലൻഡിൽ ഉള്ള ഒരു മലയാളി സംരംഭക തുളസി അയ്യരാണ് ഇന്ന് അറിഞ്ഞതും അറിയാത്തതിലും അതിഥിയായി എത്തിയിരിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം തുളസിയെ. സ്വാഗതം തുളസി.
നന്ദി സിന്ധു.
തുളസിയെ ഇവിടെ ഗസ്റ്റായിട്ട് വന്നപ്പോൾ ഞാനിങ്ങനെ തുളസിയുടെ ബിസിനസ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, പണ്ട് കാലത്ത് കേട്ടിട്ടുണ്ട് നമ്മുടെ ഈ വാഷിംഗ് പൗഡറുകളൊക്കെ, സർഫൊക്കെ, അതുപോലുള്ള കമ്പനികൾ റിസർച്ച് ചെയ്തപ്പോൾ വീട്ടമ്മമാർക്ക് അവർ വൃത്തി നോക്കുന്നത് മണത്തിലും നിറത്തിലും ഒക്കെ നോക്കിയിട്ടാണ്. അങ്ങനെയാണ് ആദ്യകാലത്ത് വെള്ളയുണ്ടായിരുന്നത് നീല വാഷിംഗ് പൗഡറായി, പിന്നെ മണമുള്ള വാഷിംഗ് പൗഡറായി. ഈ ഈ ഒരു കാരണം കൊണ്ട് തന്നെ വളരെ ഡിമാൻഡിംഗ് ആണ് കസ്റ്റമർ ഇതിൻ്റെ ഹൈജീനിൻ്റെ സൈഡും. ഈ ഒരു ബിസിനസ്സിലുള്ള തുളസിക്ക് എന്ത് തോന്നുന്നു, ഇതെങ്ങനെയാണ് ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്?
ഞങ്ങളെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറേ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഉണ്ട്, വാഷ് പ്രോസസ്സസ് ആൻഡ് ഡിറ്റർജൻസ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ആ ടെക്നിക്കൽ ഡീറ്റെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ വാഷ് ക്വാളിറ്റി നല്ലോണം കിട്ടും. വി ആർ വെരി പർട്ടിക്കുലർ ഓൺ ക്വാളിറ്റി, സോ എപ്പോഴും ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്നതാണ് ഞങ്ങളുടെ ക്രൈറ്റീരിയ. മെയിൻലി ബി ടു ബി ആണ് ഫോക്കസ് ചെയ്യുന്നത്. അതാണ് കമേഴ്ഷ്യൽ ലോണ്ടറി ആൻഡ് ലോണ്ടർമാറ്റിലെ ഡിഫറൻസ്. സോ ലോണ്ടർമാറ്റിൽ നമ്മൾ ചെന്ന് വീട്ടിലത്തെ വാഷിംഗ് മെഷീൻ ഇല്ലെങ്കിൽ ലോണ്ടർമാറ്റിലോട്ട് പോവും. കമേഴ്ഷ്യൽ ലോണ്ടറി അങ്ങനെയല്ല. കമേഴ്ഷ്യൽ ലോണ്ടറി ഒക്കെ ഞങ്ങൾ ബിസിനസ്സിനാണ് സെർവ് ചെയ്യുന്നത്. സോ രണ്ട് ഫാക്ടറി ഉണ്ട് ഞങ്ങളിന്. ഒരു ഫാക്ടറി വന്നിട്ട് ഫോക്കസ് ഫുള്ളി ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലാണ്. സോ റെസ്റ്റോറൻസ്, കെഫേസ്, ബാർസ് അങ്ങനത്തെ കസ്റ്റമേഴ്സിനാണ് ഞങ്ങൾ കേറ്റർ ചെയ്യുന്നത്. സോ പ്രിഡോമിനൻ്റ്ലി വൈറ്റ് ലിനൻ ആണ്. സോ വൈറ്റ് ലിനൻ എല്ലാവരും എക്സ്പെക്ടേഷൻ, നിങ്ങൾ പ്രീവിയസ്ലി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കും ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കണം എന്ന്. സോ ആ ബെസ്റ്റ് ക്വാളിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞങ്ങളിന് വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സസ് ഉണ്ട് ഫോളോ ചെയ്യാൻ. യെസ്.
വേറെ കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്?
സെക്കൻഡ് ഫാക്ടറിയിൽ മെയിൻലി അക്കോമഡേഷൻ ബിസിനസ്സസ് ആണ്, മൊട്ടേൽസ്, Airbnbs, ഓഫീസസ്, പിന്നെ ഇൻഡസ്ട്രിയൽ ക്ലോതിങ് വാഷ് ചെയ്യാൻ വേണ്ടി, പിന്നെ ഈ കുറെ ഫാക്ടറീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ലാബ് കോട്ട്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഹൈജീനിക് ആയിട്ട് വാഷ് ചെയ്യണം, ബിക്കോസ് ഓർഗാനിക് മെറ്റീരിയൽ ഒക്കെ ഉണ്ടായിരിക്കും. സോ ഏത് ബിസിനസ്സിന് വാഷിംഗ് വേണമെങ്കിലും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ കുറെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രാക്ടീസസ് ഉണ്ട് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. സോ അതാണ് ഒരു കമേഴ്ഷ്യൽ ലോണ്ടറിയുടെ പോയിന്റ് ഓഫ് ഡിഫറൻസ്.
മനസ്സിലായി. ഇത്ര നാളായിട്ട് തുളസി ഫീൽഡിലുണ്ട്?
ഞാൻ ബിസിനസ്സിൽ 13 കൊല്ലമായിട്ടുണ്ട്. ആദ്യത്തെ 5 years എൻ്റെ ഹസ്ബൻഡിന് ഹെൽപ്പ് ചെയ്യായിരുന്നു റിയൽ എസ്റ്റേറ്റിൽ. അത് കഴിഞ്ഞിട്ട് സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് 8 years മുമ്പ്. ഈ കമേഴ്ഷ്യൽ ലോണ്ടറി 8 years ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്.
എന്നാണ് ന്യൂസിലൻഡിൽ എത്തുന്നത്?
ന്യൂസിലൻഡിൽ ഞങ്ങൾ മൂവ് ചെയ്ത് 2002.
അതിനു മുമ്പ് എവിടെയായിരുന്നു?
ഇൻ മദ്രാസ്. ജനിച്ചത് കേരളത്തില്, തൃശ്ശൂരില്. ആൻഡ് അച്ഛൻ അമ്മ വളർന്നതൊക്കെ കേരളത്തിലായിരുന്നു. ഞങ്ങള് വളർന്നതൊക്കെ മദ്രാസിലാണ്. ആസ് യു കെൻ ഹിയർ എന്റെ മലയാളത്തിൽ നിന്ന് കുറെ തമിഴ് വേർഡ്സ് ഉണ്ട്.
ചോദിച്ചത് പക്ഷെ മലയാളം നന്നായിട്ട് പറയുന്നുണ്ട്. ജനിച്ചത് കേരളത്തിലാണ്, പക്ഷെ വളർന്നതെല്ലാം
മദ്രാസിലാണ്. സോ ചെറുതോട്ടെ എല്ലാ സമ്മർ ഹോളിഡേയ്സും ഞങ്ങൾ കേരളത്തിലെ അമ്മയുടെ വീട്ടിലോട്ട് പോകും. സോ അപ്പൊ എനിക്കും എന്റെ സിബ്ലിങ്സിനും ഒരു ഫാസിനേഷനാണ് മലയാളം. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ലോക്കൽസിന്റെ അടുത്ത് നമ്മൾ ഈ ലോക്കൽ ലാംഗ്വേജിൽ സംസാരിക്കണം എന്ന്. ആൻഡ് അതെനിക്ക് വളരെ ഹാപ്പിയായി ഞങ്ങൾ അപ്പൊ പഠിച്ചത്. ബിക്കോസ് ആ മലയാളത്തിന്റെ ചൊവ, ആസ് ആൻ അഡൾട്ട് നമ്മൾ മലയാളം പഠിച്ച അത് സംസാരിക്കാൻ
പറ്റില്ല.
എനിക്ക് വൊക്കാബുലറി ലിമിറ്റ് ആയെങ്കിലും ഐ തിങ്ക് എന്റെ ദ വേ ഐ സ്പീക്ക് ദ ലാംഗ്വേജിന് കുറച്ചൊരു ഒത്തന്റിസിറ്റി ഉണ്ട്.
തീർച്ചയായിട്ടും കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
താങ്ക് യു.
ന്യൂസിലൻഡിൽ വരുന്നതിന് മുമ്പ് ചെന്നൈയിൽ ജോലി ചെയ്തിരുന്നോ?
യെസ്, കോളേജ് കഴിഞ്ഞ ശേഷം ഞാൻ വന്ന് ICICI ബാങ്കിലായിരുന്നു ജോലി. ആൻഡ് ICICI ബാങ്കിൽ ആദ്യം ഗ്രാഡായിട്ട് ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ഐ മൂവ്ഡ് ഓൺ ടു, അപ്പോൾ പുതിയതായിട്ട് ഒരു പ്രോഡക്റ്റ് തുടങ്ങി ICICI ബാങ്കിൽ, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിന്. സോ അതിന് റീജിയണൽ ഓഫീസിൽ ജോലിയായിരുന്നു. പിന്നെ 2002 ഞങ്ങൾ ന്യൂസിലൻഡിലോട്ട് മൂവ് ചെയ്തു.
ഫാമിലിയായിട്ട് മൂവ് ചെയ്തായിരുന്നു.
അപ്പോൾ എനിക്ക് കുട്ടികളില്ല. ഹസ്ബൻഡ് ഞാൻ ഒരു ഓവർസീസ് എക്സ്പീരിയൻസിന് വേണ്ടി എവിടെയെങ്കിലും പോകണമെന്ന് ആലോചിച്ചപ്പോൾ ന്യൂസിലൻഡിലായിരുന്നു എളുപ്പം വരാൻ പറ്റിയത്. സോ വി തോട്ട് ആ കാലത്ത്, പിന്നെ ആ ഏജിലൊക്കെ ദ ഇമ്മീഡിയറ്റ്ലി എവറിത്തിങ് യു വോണ്ട് ടു ഹാപ്പൻ ഇമ്മീഡിയറ്റ്ലി. സോ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. സോ ഇനീഷ്യലി ഞങ്ങൾ മൂവ് ചെയ്തപ്പോൾ ഒരു 2 കൊല്ലം ഇവിടെ ഇരുന്നിട്ട് തിരിച്ചു പോവാനായിരുന്നു പരിപാടി. ദെൻ വി കെയിം ഹിയർ. സ്ഥലം ഇഷ്ടപ്പെട്ടു, ആൾക്കാർ ഇഷ്ടപ്പെട്ടു, ലൈഫ് സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇറ്റ് വാസ് വെരി പ്രോമിസിങ്. സോ ഇങ്ങനെ
അന്ന് ജോലിയൊക്കെ കിട്ടാനായിട്ട് എളുപ്പമായിരുന്നോ അതോ ചലഞ്ചിങ് ആയിരുന്നോ?
ഞങ്ങൾ എളുപ്പമായിരുന്നു ജോലി കിട്ടാൻ. സോ വന്ന് ഒരു 2 ആഴ്ചകളിൽ ഞങ്ങൾ 2 ആളിനും ജോലി കിട്ടി. സോ ഇറ്റ് വാസ്, പിന്നെ ആദ്യം ഞാൻ ഒരു ടെംപിങ് റോളാണ് എടുത്തത്. ബിക്കോസ് എനിക്ക് ഐ വോണ്ടഡ് ടു ജോയിൻ വർക്ക് ഇമ്മീഡിയറ്റ്ലി. പിന്നെ അതൊരു 6 weeks ജോലി ചെയ്തപ്പോൾ എനിക്ക് ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ജോലി കിട്ടി. സോ ഞാൻ ഇൻലാൻഡ് റവന്യൂലായിരുന്നു ആദ്യത്തെ 10 കൊല്ലം ജോലി ചെയ്തത്.
അതിനുശേഷമാണ് ബിസിനസ്സിലേക്ക് വരുന്നത്.
യെസ്. സോ എനിക്ക് 2 കുട്ടികളായി. അപ്പോൾ 2 കുട്ടികളായപ്പോൾ ഐ ഫെൽറ്റ് ദാറ്റ് എനിക്ക് കുറച്ചും കൂടി ഫ്ലെക്സിബിലിറ്റി ഉണ്ടായാൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. ആൻഡ് ഐ വോണ്ട് ടു ഫോക്കസ് ബിറ്റ് മോർ ഓൺ ദ ചിൽഡ്രൻ. സോ ഹസ്ബൻഡും ബിസിനസ്സിലാണ്. സോ ഒരാൾ ജോലി, ഒരാൾ ബിസിനസ്സിലാകുമ്പോൾ ചാലഞ്ചസ് കുറേ കൂടും. സോ അങ്ങനെ കുറച്ച് അലൈൻഡ് ഇരിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ ചെറുത് തൊട്ട് അച്ഛൻ ഒക്കെ ബിസിനസ്സിലായിരുന്നു. സോ ഐ വാസ് വെരി കംഫർട്ടബിൾ ബീയിങ് ഇൻ ബിസിനസ്. പിന്നെ ഹസ്ബൻഡ് ബിസിനസ്സിലായിരുന്നു. സോ അങ്ങനെ ഒരു
അറ്റ്മോസ്ഫിയറുമായിട്ട് യൂസ്ഡ് ആണ്.
അതെനിക്ക് നാച്ചുറൽ ആയിട്ട് ബിസിനസ്സിലിരിക്കാനായിരുന്നു അഫിനിറ്റി. എനിക്ക് ആ ഇൻഡിപെൻഡൻസ് ഒരു ഇഷ്ടമായിരുന്നു. ആൻഡ് ഫ്ലെക്സിബിലിറ്റി കംസ് വിത്ത് ദാറ്റ്. ആൻഡ് ഐ ഡിഡ് നോട്ട് മൈൻഡ് ആ റെസ്പോൺസിബിലിറ്റി ദാറ്റ് കെയിം വിത്ത് ഇറ്റ് ആസ് വെൽ.
യെസ്. എങ്ങനെയാണ് ഈ ബിസിനസ് ചൂസ് ചെയ്തത്?
സോ ദാറ്റ്സ് ആക്ച്വലി വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ബിസിനസ് മേടിക്കാൻ നോക്കിയപ്പോൾ എൻ്റെ ക്രൈറ്റീരിയ ആയിരുന്നു ദാറ്റ് ആ ബിസിനസ്സിന് ഞാൻ ഇൻഡിസ്പെൻസിബിൾ ആയിട്ട് ഇരിക്കാൻ പാടില്ല. സോ എനിക്ക് പീപ്പിൾ മാനേജ്മെന്റ് വളരെ ഇഷ്ടമാണ്. ഐ ആം വെരി കംഫർട്ടബിൾ വിത്ത് പീപ്പിൾ മാനേജ്മെന്റ്. സോ എനിക്ക് എങ്ങനത്തെ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യണം, അവരെ എങ്ങനെയാ ട്രെയിൻ ചെയ്യേണ്ടത്, അതൊക്കെ എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു. സോ എനിക്ക് ഈ ബിസിനസ്സിൽ ഐ സോ ദാറ്റ് ഓപ്പർച്യൂണിറ്റി. കറക്റ്റ് ടീം ഉണ്ടെങ്കിൽ, ഞാൻ ദിവസം അവിടെ ഇല്ലെങ്കിലും എന്നെ കൊണ്ട് ആ ബിസിനസ് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ബിസിനസ് ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ് ആയിരുന്നു. സോ ദ പ്രീവിയസ് ഓണർ മാനേജ് ദ ബിസിനസ് വെരി സക്സസ്ഫുള്ളി. സോ ഇറ്റ് വാസ് ഐ ഫെൽറ്റ് ദാറ്റ് ഗേവ് മീ സം കോൺഫിഡൻസ് ഇൻ ടേക്കിംഗ് ഓവർ എ ഗുഡ് ബിസിനസ്.
നല്ലൊരു ഗുഡ് വിൽ ഉണ്ടായിരുന്നു.
ഗുഡ് വിൽ ഉണ്ടായിരുന്നു ബിസിനസ്സിന്. സോ അലോങ് വിത്ത് ഗുഡ് വിൽ കംസ് എ ലോട്ട് ഓഫ് ചാലഞ്ചസ് ഓൾസോ, ബിക്കോസ് കസ്റ്റമേഴ്സ് എക്സ്പെക്ടേഷൻസ് വളരെ ഹൈ ആണ്. ദ പ്രീവിയസ് ഓണർ വാസ് ഫാന്റാസ്റ്റിക്. സോ അത് മെയിൻറ്റെയിൻ ചെയ്യണം. അത് ആ ബോളിന് ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല. അതായിരുന്നു എന്റെ ആദ്യത്തെ ആദ്യത്തെ ചാലഞ്ചസ്.
അതിന്റെ ബേസിസിൽ ഒരു ചോദ്യം ചോദിക്കാൻ താല്പര്യമുണ്ട് തുളസി. നമ്മളൊരു എക്സിസ്റ്റിംഗ് ബിസിനസ് വാങ്ങിക്കുമ്പോൾ, തുളസി പറഞ്ഞു നല്ലൊരു ഗുഡ് വിൽ ഉണ്ടായിരുന്നു. എത്ര വർഷമായിട്ടുള്ള ബിസിനസ് ആയിരുന്നു അതെന്ന് ഓർമ്മയുണ്ടോ?
മോർ ദൻ 10 years.
അപ്പോൾ അവർക്കൊരു സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നായിരിക്കും ഉണ്ടാവണമല്ലോ. അതിൻ്റെ ബേസിസിൽ എന്തെങ്കിലും ചലഞ്ചസ് പിന്നീട്, നമ്മൾ ആദ്യം കാണുന്നതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ, നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസിൻ്റെ ബേസിസിലായിരിക്കും തുളസി ഒരു ഡിസിഷൻ എടുത്തിട്ട് അത് ബൈ ചെയ്തത്. ഓവർ എ പീരിയഡ് ഓഫ് ടൈം ആ ഒരു 10 വർഷത്തെ എന്തെങ്കിലും ഒരു 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 പ്രാക്ടീസ് കൊണ്ട്, ബിസിനസ് പ്രാക്ടീസ് കൊണ്ട് എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്യുകയോ ബെനിഫിറ്റ് ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടോ?
ബെനിഫിറ്റ്സ് വളരെ കുറേ ഉണ്ടായിരുന്നു, ബട്ട് ചലഞ്ചസ് ബെനിഫിറ്റ്സ് ആസ് എൻ എക്സലന്റ് ക്ലയന്റ് ബേസ് ആയിരുന്നു. ആൻഡ് സോ ആ ക്ലയന്റ് ബേസ് നന്നായിട്ടിരിക്കുമ്പോൾ ആ ക്ലയന്റ് ബേസിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഗ്രോ ചെയ്യാൻ ഒരു ഇറ്റ് വാസ് എ വെരി ഗുഡ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഞങ്ങളുടെ. ആൻഡ് പ്രോസസ്സസ് വളരെ നല്ല പ്രോസസ്സസ് ആയിരുന്നു,
സെറ്റ് ചെയ്തിരുന്നു.
ബട്ട് ചാലഞ്ചസ് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ ഇന്ത്യയിലിരുന്ന് ന്യൂസിലൻഡ് മൂവ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഞാൻ നോക്കിയത് പേഴ്സണലി ആയിട്ട് വർക്ക് ലൈഫ് ബാലൻസ്ഡാണ്. സോ പ്രീവിയസ് ഓണറിന് അങ്ങനെ 7 days ജോലിയിലുണ്ടായിരിക്കും, പിന്നെ 12 മണിക്കൂർ ജോലി ചെയ്യും, എനിക്ക് അതൊന്നും പറ്റില്ല ബിക്കോസ് എനിക്ക് ഫാമിലി ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഫാമിലി ടൈം മാത്രമല്ല സ്റ്റാഫിനും നല്ല ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഞാൻ ഓഫർ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ഗോൾ. സോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ആ കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്ടേഷൻസ് നമ്മൾ മാറ്റണ്ടേ, ദാറ്റ് ഞങ്ങൾ 7 days ഇല്ലെങ്കിലും 8 മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിലും ഞങ്ങൾ നല്ല സർവീസ് കൊടുക്കാൻ പറ്റും. അത് ആ ട്രാൻസിഷന് ഞാൻ ആദ്യത്തെ കൊല്ലം കുറേ വർക്ക് ചെയ്യാൻ, ഐ ഹാഡ് ടു വർക്ക്.
ആ മെസ്സേജ് അവരുടെ ഇടയിൽ ഒന്ന് എത്തിക്കുക, അല്ലെങ്കിൽ ആ ഒരു ന്യൂ പ്രാക്ടീസ് അവർക്ക് ഒരു സീസൺഡ് ആക്കാനായിട്ട് കുറച്ച് ശ്രമിച്ചു. സ്റ്റാഫുകളെ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ അവരുടെ സ്റ്റാഫിനെ തന്നെ ടേക്ക് ഓവർ ചെയ്യുമായിരുന്നോ അതോ പുതിയ സ്റ്റാഫുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു?
സോ ഞങ്ങൾ അവരുടെ സ്റ്റാഫ് ടേക്ക് ഓവർ ചെയ്യാനാണ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. ബട്ട് അഗെയിൻ അവരുടെ വർക്ക് കൾച്ചർ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. പിന്നെ അവരൊന്ന് ഇംഗ്ലീഷ് സംസാരിക്കില്ല, വേറെ ലാംഗ്വേജ് ആണ് സംസാരിക്കുന്നത്. സോ അപ്പോൾ അവർ മോസ്റ്റ് പ്രിഡോമിനൻ്റ്ലി ചൈനീസ് ആയിരുന്നു. സോ ആ ചൈനീസ് സ്റ്റാഫിന് നമ്മൾ അവരുടെ അടുത്ത് ചൈനീസ് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ ദേ വർ നോട്ട് ആസ് കംഫർട്ടബിൾ. ബട്ട് ദ വെരി നൈസ് തിങ് അവർ നമ്മളെ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ആ ട്രാൻസിഷനിൽ ഹാൻഡ് ഓവർ നല്ലോണം ചെയ്തു. ഞാൻ എല്ലാവരും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓഫർ ചെയ്തു. ഐ സെഡ് ന്യൂ ഓണർ ആണെന്ന് പേടിക്കേണ്ട, നിങ്ങളൊക്കെ ജോലി ചെയ്തോളാം. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല നിങ്ങളെ ലാംഗ്വേജ് ബാരിയർ ഉണ്ട്, നിങ്ങളെ ഹെൽപ്പ് ടിൽ സച്ച് ടൈം ഹെൽപ്പ് റിക്വയർ ചെയ്യുന്നവരെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് വി വിൽ മൂവ് ഓൺ. സോ ആ സമയത്തിൽ ഞാൻ, സോ ഫ്രം ദ ടൈം ബിസിനസ് മേടിക്കുന്ന ഡിസിഷൻ ചെയ്ത സമയത്ത് നിന്ന് ഫ്രം ദ ടൈം വി ടുക്ക് ഓവർ, ഞാൻ എൻ്റെ ടീമിനെ ഐഡൻറ്റിഫൈ ചെയ്തു, ഹൂസ് ഗോയിങ് ടു മാനേജ് ദ ബിസിനസ്. അങ്ങനെ ടീമിനെ ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ വി ഓൾ ഗോട്ട് ട്രെയിൻ ടുഗദർ. പിന്നെ ഞാൻ വൺ ഓഫ് ദി അതർ തിങ്സ് ഇസ്, ഞാൻ ഓപ്പറേഷൻസിൽ അത്ര ഇൻവോൾവ് അല്ല, ഞാൻ മെയിൻലി മാനേജ്മെന്റിലാണ്. ഓപ്പറേഷൻസിൽ ഇൻവോൾവ് ആകണ്ടെന്നല്ല, ബട്ട് ഓപ്പറേഷൻസിൽ ഇൻവോൾവ് ആയാൽ മാനേജ്മെന്റിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് പിന്നെ ഞാൻ ഓപ്പറേഷൻസ് നോക്കി മാനേജ്മെന്റിനെ നോക്കിയാൽ സ്റ്റാഫിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കില്ല, അവരിനൊരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി വേണ്ടേ. സോ അങ്ങനെ ഞാൻ ആദ്യത്തെ 6 months ഡിഫിക്കൾട്ട് ആയിരുന്നു
ഓപ്പറേഷൻസ്,
ഏതൊരു ബിസിനസ്. സോ ഐ തിങ്ക് വി വിൽ കം ടു ദാറ്റ് മോർ ഇൻ ഡീറ്റെയിൽ ലേറ്റർ. സോ ഫസ്റ്റ് 6 months ഓപ്പറേഷൻസ് ഒക്കെ പഠിച്ചിട്ട് പിന്നെ സ്റ്റാഫാണ് മാനേജ് ചെയ്യുന്നത് ഫാക്ടറിനൊക്കെ.
വലിയൊരു കാര്യമാണ്. തുളസി മുമ്പ് പറഞ്ഞു, തുളസി ബിസിനസ് തുടങ്ങാൻ വൺ ഓഫ് ദ റീസൺ ഒരു ഫ്ലെക്സിബിലിറ്റി വേണമായിരുന്നു രണ്ടാമത്തെ കുട്ടിയായപ്പോൾ. കേൾക്കുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യമാണ്. എൻ്റെ ചോദ്യം, ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റ് മാത്രമല്ല ഇതിൻ്റെ കൂടെ വരുന്നത്. എക്സ്പെക്ടേഷൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്ടേഷൻ കൊണ്ട് തന്നെ നമുക്കൊരു 5 മണിക്ക് ലോഗ് ഔട്ട് ചെയ്ത് പോയിരിക്കാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്?
ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇതാണ് എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്ന കാര്യം. സോ ഞാൻ അതിനു വേണ്ടിയാണ് ബിസിനസ്സിൽ എൻറ്റർ ചെയ്ത്. ബട്ട് ഫസ്റ്റ് 1 to 2 years കുറേ ഹാർഡ് വർക്ക് ചെയ്യണം ആ ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ പ്രീവിയസ് ഓണറിന് ഡിഫറെൻറ്റ് ബിസിനസ് പ്രാക്ടീസസ് ഉണ്ടായിരുന്നു, എനിക്ക് വർക്ക് ലൈഫ് ബാലൻസ് ആയിരുന്നു പ്രയോറിറ്റി. സോ ആ ട്രാൻസിഷൻ ബിസിനസ് മനസ്സിലാക്കാൻ വേണ്ടി, പിന്നെ സ്റ്റാഫ് ചലഞ്ചസ്, പിന്നെ ക്ലയൻറ്റ് ചലഞ്ചസ് കുറേ ഉണ്ടായിരിക്കും. സോ ഇറ്റ് ഈസ് നോട്ട് എ 9-to-5 ജോബ് ബിസിനസ് മേടിക്കുമ്പോൾ. ഇറ്റ് ഡസൻറ്റ് മീൻ യു ഹാവ് ടു വർക്ക് 24/7, ബട്ട് യു ഹാവ് ടു ബി അവൈലബിൾ 24/7. സോ നമ്മൾ ബിസിനസ്സിന് എന്ത് വേണോ ആ എഫേർട്ട് ഇടണം, പ്രോസസ്സ് സ്ട്രീംലൈൻ ചെയ്യണം. എപ്പോഴും നമ്മളുടെ പ്രയോറിറ്റിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാഫിൻ്റെ പ്രയോറിറ്റി. അവരിനൊരു നല്ല ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഓഫർ ചെയ്യണം, ബിക്കോസ് സ്റ്റാഫിന് നല്ല അറ്റ്മോസ്ഫിയർ ഓഫർ ചെയ്താൽ ക്ലയൻസിന് നല്ല പ്രോഡക്റ്റ് കിട്ടും. സോ ആ ഫ്ലെക്സിബിലിറ്റി എനിക്ക് ഇപ്പം ഉണ്ട്. ആൻഡ് ഒരു ഒന്നൊന്നര കൊല്ലം ഹാർഡ് വർക്ക് ചെയ്ത ശേഷം ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, ബിക്കോസ് എപ്പോഴും എൻ്റെ ഫോക്കസ് ഒരു നല്ല ടീം ഇരിക്കുന്നതാണ്. എന്നെ ഐ എം നോട്ട് ഐ എം ഓൺലി ദ ഫേസ് ഓഫ് ദ ബിസിനസ്, ബട്ട് എൻ്റെ ടീമാണ് ഒക്കെ പ്രാക്ടീസസ് ഒക്കെ ഫോളോ ചെയ്യുന്നത്, പ്രൊഡക്ഷൻ മാനേജ് ചെയ്യുന്നത്, ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷൻ, ഡെലിവറീസ് എത്തിക്കുന്നത്, ക്വാളിറ്റി ഫോക്കസ് ഒക്കെ ടീമാണ് മാനേജ് ചെയ്യുന്നത്.
തുളസി പറഞ്ഞതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ആദ്യത്തെ ഒരു 2 വർഷമോ 3 വർഷമോ വാട്ട് എവർ ബി ദ ടൈം 100% ഇൻവോൾവ് ആയിട്ട് ഇൻവോൾവ്മെൻറ്റ് കൊടുത്ത് ഹാർഡ് വർക്കോടുകൂടി നല്ലൊരു ബേസ് സെറ്റ് ചെയ്യുക, ഒരു പ്രാക്ടീസ് പ്രോസസ് സെറ്റ് ചെയ്യുക, എന്നിട്ട് ഈ പറഞ്ഞ ഫ്ലെക്സിബിലിറ്റിയൊക്കെ എൻജോയ് ചെയ്യാം. തുളസിയുടെ ബിസിനസ്സിൻ്റെ ഒരു ബിഗ് പിക്ചർ തരാമോ എനിക്ക്? എങ്ങനെയാണ് രണ്ടു തരം ബിസിനസ് ഹാൻഡിൽ ചെയ്യുന്നത്? എങ്ങനെയാണ്
ബിസിനസ്സിൻ്റെ ഓവർവ്യൂ പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, കമേർഷ്യൽ ലോണ്ട്രി ആൻഡ് ലോണ്ട്രിമാറ്റ് 2 different ബിസിനസ്സസ് ആണ്. എൻ്റെ ബിസിനസ് കമേർഷ്യൽ ലോണ്ട്രി ആണ്. ലോണ്ട്രിമാറ്റ് എല്ലാവരും അറിയും, നമ്മൾ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഇല്ലെങ്കിൽ നമ്മൾ ചെന്ന് യൂസ് ചെയ്യും, അതാണ് സിമ്പിൾ ബിസിനസ്. കമേർഷ്യൽ ലോണ്ട്രി കോംപ്ലിക്കേറ്റഡ് ബിസിനസ്സാണ്, ബട്ട് ഇറ്റ് ഈസ് വെരി ഈസി. നല്ല പ്രോസസ്സസ് സെറ്റ് ചെയ്താൽ സക്സസ്ഫുൾ ആവുന്ന വളരെ എളുപ്പമാണ്. സോ കമേർഷ്യൽ ലോണ്ട്രീസിൽ ദ ഫോക്കസ് വന്ന് ബി ടു ബി ആണ്. ബി ടു ബി എന്ന് വെച്ചാൽ എനി ബിസിനസ് ദാറ്റ് റിക്വയേഴ്സ് ലിനൻ ടു ബി ലോണ്ടേഡ്, നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് കമേർഷ്യൽ ലോണ്ട്രി. സോ റെസ്റ്റോറൻറ്റ്സ് ആയ അവരുടെ ഫ്രണ്ട് ഓഫ് ഹൗസ് ലിനൻ, ദറ്റ് ഇസ് ടേബിൾ ക്ലോത്ത്സ് ആൻഡ് ടേബിൾ നാപ്കിൻസ് ഉണ്ടായിരിക്കും. കിച്ചൺ ലിനൻ, അതായത് ടീ ടവൽസ്, ഏപ്രൻസ്, അതൊക്കെ ഞങ്ങൾ സപ്ലൈ ചെയ്യും, ഹയർ ഔട്ട് ചെയ്യും അവരിന്. സോ ലിനൻ ഹയർ ആണ് ഫോക്കസ് ഓഫ് ദ ബിസിനസ്. അതൊക്കെ തിരിച്ച് സോയിൽഡ് ആയിട്ട് വരുമ്പോൾ കമേർഷ്യൽ ലോണ്ട്രി പ്രോസസ്സസിൽ ഞങ്ങൾ ക്ലീൻ ചെയ്ത് കൊടുക്കും. സെക്കൻഡ് ആസ്പെക്ട് ഓഫ് ദ ബിസിനസ് വന്ന് അക്കോമഡേഷൻ ബിസിനസ്സിന് വേണ്ടി ലോണ്ട്രി സർവീസസ് പ്രൊവൈഡ് ചെയ്ത്. അക്കോമഡേഷൻ ബിസിനസ് എന്ന് വെച്ചാൽ ചെറിയ എയർ ബി എൻ ബീസ് ആയിരിക്കാം, മൊട്ടേൽസ് ആയിരിക്കാം, ബുട്ടീക് മൊട്ടേൽസ് ആയിരിക്കാം, ഹോട്ടേൽസ് ആയിരിക്കാം, ഹൂവർ നീഡ്സ് ലോണ്ട്രി സർവീസസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഞങ്ങളുടെ ഇൻഡസ്ട്രിയലും ഫോക്കസ് ഉണ്ട്.
ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ
ഫാക്ടറീസിൽ ഓവറോൾസ്, പിന്നെ ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിനൊക്കെ അവർ ഓവറോൾസ് വർക്ക് വെയർ ഒക്കെ ഉപയോഗിക്കും, അതൊക്കെ വളരെ ഡേർട്ടി ആയിട്ടിരിക്കും. കമേർഷ്യൽ ലോണ്ട്രിയിലെ നമ്മൾ അതൊക്കെ വാഷ് ചെയ്യാൻ പറ്റും, വീട്ടിലത്തെ വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനത്തെ ഫാക്ടറീസ് ദേ സീക്ക് ദീസ് റിക്വയർമെന്റ്സ്. പിന്നെ വന്ന് ലാബ്സിൽ അവർ ഈ യുനോ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ ഫുഡ് ലാബ്സ് ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ലാബ് കോട്ട്സ് ഒക്കെ സ്റ്റാഫ് ഉപയോഗിക്കും, ആ ലാബ് കോട്ട്സ് ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ആ സർവീസസും പ്രൊവൈഡ് ചെയ്യും. വി ആർ ഓൾസോ എക്സ്പീരിയൻസ്ഡ് എയർലൈൻ ലോണ്ടറി സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ. കോവിഡിന് മുമ്പ് ഞങ്ങൾ എയർലൈൻസ് ആയിരുന്നു ഫോക്കസ്. പിന്നെ ആ ബോർഡേഴ്സ് ഒക്കെ ക്ലോസ് ചെയ്തപ്പോൾ, ഫാക്ടറി എക്സ്റ്റെൻഡ് ആയിട്ട് ക്ലോസ് ചെയ്യുമ്പോൾ, ക്ലോസ് ചെയ്യാൻ വന്നപ്പോൾ ഞങ്ങൾ വന്ന് ഫോക്കസ് ഈ അക്കോമഡേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ വെയറിന് മാറ്റിയതാണ്. ബട്ട് നൗ വി ആർ യുനോ അറ്റ് ഓൾമോസ്റ്റ് ഫുൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. സോ ഞങ്ങൾ ഇപ്പോൾ എയർലൈൻസിന് ചെയ്യുന്നില്ല, ബിക്കോസ് ഞങ്ങൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അധികം ഇല്ല.
കോവിഡ് സമയത്ത് എയർലൈൻ ബിസിനസ് ഡള്ളായി കാണുമല്ലോ.
ഡള്ളല്ല, ഇറ്റ് വാസ് ദാറ്റ് വാസ് വൺ ഓഫ് ആർ ബിഗ്ഗസ്റ്റ് ചലഞ്ചസ്. സോ ഞങ്ങളുടെ ഫാക്ടറിയിൽ 90% ഓഫ് ദ ജോലി എയർലൈൻസ് ലോണ്ടറി ആയിരുന്നു. സോ കോവിഡിന് ബോർഡേഴ്സ് ഷട്ട് ചെയ്തപ്പോൾ ഓൾ ഓഫ് എ സഡൻ ദ ഫാക്ടറി കെയിം ടു എ സ്റ്റാൻഡ് സ്റ്റിൽ. സോ ദാറ്റ് വാസ് എ വെരി ഡിഫിക്കൽട്ട് പീരിയഡ് ഫോർ ദ ബിസിനസ്, എസ്പെഷ്യലി ഫോർ ദ സ്റ്റാഫ്. സോ സ്റ്റാഫൊക്കെ ഞങ്ങളുടെ ഫുൾ ടീം ഞങ്ങൾ അവരൊക്കെ they all found different jobs, because etra divasam nammal wait cheyan pattum, you know. So avarna ellarum families ille, so ellarum complete team disband aayi. So nangala aarum, it was like a 10 member team, completely disband aayi, ellarum joli kitti. So I was very happy ellarum joli kitti, adu oru relief aayirunnu. Pinne next goal vannittu factory reopen cheyan vendi. So aa samayathilana nammal indefinite aayittu ingane wait cheyan pattillallo borders open aavan vendi, because we also have financial commitments to meet. So appalana nangala focus change idu ee accommodation businesses and industrial laundry lot
vera oru business avenue kandathi
എക്സാക്ട്ലി ഇറ്റ് ഇസ് ലൈക്ക് നെസസിറ്റി ഇസ് ദി മദർ ഓഫ് ഇൻവെൻഷൻ പറയുന്ന എക്സാക്ട്ലി അതായിരുന്നു ഞങ്ങളുടെ
ആ ബിസിനസിന്റെ പേരാണ്
ഓഗസ്റ്റ ലോണ്ടറി യെസ്. ഞങ്ങൾ ആദ്യം 8 കൊല്ലമായിട്ട് മാനേജ് ചെയ്യുന്ന സറി ക്രിസന്റ് ലോണ്ടറി, അതാണ് ഹോസ്പിറ്റാലിറ്റി ഫോക്കസ്. സെക്കൻഡ് ബിസിനസ് വന്ന് ഓഗസ്റ്റ ലോണ്ടറി.
അത് എത്ര വർഷമായി ഇപ്പം കോവിഡിന് ശേഷം?
കോവിഡിന് മുമ്പ് 2019 തൊട്ട്.
ഈ ബിസിനസ്സിൽ തുളസി ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാര്യം എന്താണ്?
സന്തോഷിക്കുന്ന കാര്യം രണ്ട് ടു ഫോൾഡ് ആണ്. ഒന്ന് വന്ന് ബിസിനസ്സസ് ഹാവ് മോർ ദാൻ ട്രിപ്പിൾഡ് ഇൻ ടേൺ ഓവർ. സോ അതൊരു വലിയ സന്തോഷം. ഇങ്ങനെ ക്ലയന്റ് ബേസ്, സോ ബിസിനസ് ടേൺ ഓവർ ട്രിപ്പിൾ ആവുമ്പോൾ സ്റ്റാഫ് ഇസ് വെരി സാറ്റിസ്ഫൈങ്. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് സ്റ്റാഫ് ഒന്ന് ആകെ എംപവേർഡ് ആണ്. സോ ഇപ്പോൾ ഓരോ ഓൾ ദ സ്റ്റാഫ് മെമ്പേഴ്സ്, നമ്മൾ ആദ്യം തൊട്ട് ഇരിക്കുന്ന സ്റ്റാഫ് മെമ്പേഴ്സ്, അവരൊക്കെ ദേ ഹാവ് ഗ്രോൺ വിത്ത് ദ ബിസിനസ്. ഇപ്പോൾ ഞങ്ങളൊരു ചെറിയ ബിസിനസ് ആയിട്ട് മാനേജ് ചെയ്യുന്ന ആൾക്കാരിന് ഇപ്പോൾ ഒരു മീഡിയം സൈസ് ബിസിനസ് മാനേജ് ചെയ്യാൻ പറ്റുന്ന അവരുടെ ഗ്രോത്തും അതിൻ്റെ കൂടെ എൻ്റെ ഗ്രോത്തും ഇതൊക്കെയാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ. ദാറ്റ് യു നോ വി ആർ ഏബിൾ ടു മാനേജ് സച്ച് എ ബിസിനസ് എന്ന് ഒരു വളരെ സാറ്റിസ്ഫൈയിങ് ഫീലിംഗ് ആണ്.
അത് വലിയ സന്തോഷം തരുന്ന ഒരു റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് അല്ലേ?
കറക്റ്റ്.
അതിനോടൊപ്പം തന്നെ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്നത്? ഏത് ബിസിനസ്സിനും ഡെഡ് ലൈൻസ് ഉണ്ട്, കസ്റ്റമർ ഗ്രീവൻസസ് വരും, എങ്ങനെയാണ് ആ ഒരു സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത്?
ഇപ്പം നമ്മളൊക്കെ ചെറുതായിട്ടിരിക്കുമ്പോൾ അച്ഛനമ്മയൊക്കെ പറയില്ലേ, പഠിക്കുന്ന സമയത്തിൽ പഠിച്ചാൽ പിന്നെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അതുപോലെ ഞങ്ങൾ ആ ഫൗണ്ടേഷൻ ഫസ്റ്റ് 1.5 കൊല്ലം കുറേ എഫേർട്ട് ഇട്ടു പ്രോസസ്സസിന് വേണ്ടി. പ്രോസസ്സസ് ആൻഡ് ആ പ്രോസസ്സസ് എസ്റ്റാബ്ലിഷ് ചെയ്ത കാരണം ഇറ്റ് ഗോസ് ഓൺ വെൽ. ദിസ് ഇസ് ബിക്കം ആർ വേ ഓഫ് ലൈഫ്. ഇപ്പോൾ ഫസ്റ്റ്ലി ബിസിനസ്സിൽ ഇരിക്കുമ്പോൾ വി ഹാവ് ടു ലേൺ ടു മാനേജ് സ്ട്രെസ് വിത്തൗട്ട് ബീങ് സ്ട്രെസ്ഡ്. It may sound funny, but the reason I'm saying is divasam edengilum challenges undayirikkum aa challenges kandu nammal overwhelm aavan padilla. But primarily nammal ina achanamba okke parayille nammal grow up aavumbo padikkuna samayathile padicha future nannayittu
samadhanayittirikkum.
Exactly. So adu pole നമ്മൾ ബിസിനസ് ടേക്ക് ഓവർ ചെയ്ത സമയത്തിൽ 1.5 കൊല്ലം കുറേ എഫേർട്ട് ഇട്ടു പ്രോസസ്സസിന് വേണ്ടി ആൻഡ് സ്റ്റാഫ് ട്രെയിനിങ്ങിന് വേണ്ടി. ഓൾ ദാറ്റ് ഇസ് ഇപ്പോൾ നമ്മളിനെ റിവാർഡ് ചെയ്യാണ്.
മനസ്സിലായി. അപ്പം ചോദിച്ചോട്ടെ, ഇപ്പം സ്റ്റാഫ് അന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടുള്ള സ്റ്റാഫ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അതോ സ്റ്റാഫുകളുടെ ഒരു റിട്ടൻഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്?
ആദ്യത്തിൽ സ്റ്റാഫ് റിട്ടൻഷൻ ഡിഫിക്കൾട്ടായിരുന്നു. ബിക്കോസ് നമ്മൾ പുതിയതായിട്ട് ബിസിനസ് മേടിക്കുമ്പോൾ നമ്മളുടെ ഫോക്കസ് വന്ന് ഇങ്ങനെ ബിസിനസ് സക്സസ്ഫുൾ ആയിട്ടിരിക്കണം,
പ്രോഫിറ്റബിൾ
ആക്കാൻ പറ്റും, പിന്നെ അതൊക്കെ ഉണ്ടായാലല്ലേ നമ്മളിന് സ്റ്റാഫിന് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. സോ ആ സ്റ്റാഫ് റിട്ടൻഷൻ ഡിഫിക്കൾട്ടായിരുന്നു. പിന്നെ ബിസിനസ്സിലിരിക്കുമ്പോൾ നമ്മളിന് വാട്ട് വി റിയലൈസസ് സ്റ്റാഫാണ് നമ്മളുടെ ആദ്യത്തെ ക്ലയൻസ്. സോ അവരിന് അവരുടെ റിക്വയർമെൻറ്റ്സ് നമ്മൾ ഫുൾഫിൽ ചെയ്യണം, അണ്ടർസ്റ്റാൻഡ് അവരുടെ റിക്വയർമെൻറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം ആൻഡ് അതിന് പ്രയോറിറ്റൈസ് ചെയ്യണം. സോ ഇപ്പം എൻ്റെ ഗോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം സ്റ്റാഫിന് നോക്കുക. സ്റ്റാഫിന് നമ്മൾ നല്ലോണം നോക്കിയെന്ന് വെച്ചാൽ അവര് വന്ന് ക്ലയൻസിനെ നോക്കിക്കോളും. സോ ആ മോട്ടോ ഇസ് വർക്കിംഗ് റിയലി വെൽ. ബട്ട് അത് നമ്മളിന് മനസ്സിലാവാൻ 1-2 കൊല്ലമാവും. സോ ആ ഇപ്പോൾ റിട്ടൻഷൻ്റെ പ്രോബ്ലം ഇല്ല, കുറച്ച് നമ്മൾ ആദ്യത്തെ തന്നെ തുടങ്ങിയ സ്റ്റാഫ് ഉണ്ട്. ബട്ട് ആൻഡ് ഓൾസോ ഇപ്പോഴത്തെ സ്റ്റാഫ് വന്ന് മുമ്പിലിരിക്കുന്ന സ്റ്റാഫിനെ കാട്ടിലും ദേ ആർ മച്ച് മോർ ഹാപ്പിയർ ബിക്കോസ് വി ഹാവ് ബെറ്റർ പ്രോസസ്സസ്, വി അണ്ടർസ്റ്റാൻഡ് ദെയർ റിക്വയർമെന്റ്സ് വെൽ.
ഈ കസ്റ്റമറെ മാനേജ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് തുളസിയുടെ കസ്റ്റമേഴ്സ്? ലോങ് ടേം കോൺട്രാക്ട് ഉള്ളവരാണോ? അത് റിന്യൂ ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ചലഞ്ച് ഫീൽ ചെയ്യാറുണ്ടോ?
ഞങ്ങളുടെ ബിസിനസ് മോഡൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. വി ഡോണ്ട് ഹാവ് കോൺട്രാക്ട്സ് ഫോർ കസ്റ്റമേഴ്സ്. സോ ഈ ചെറിയ കസ്റ്റമേഴ്സിനൊന്നും ഞങ്ങൾ കോൺട്രാക്ട് വെക്കാറില്ല. ബിക്കോസ് അവർ മോട്ടോ എന്താണെന്ന് വെച്ചാൽ ഇഫ് ആ സർവീസ് ഇസ് ഗുഡ് കസ്റ്റമർ വിൽ സ്റ്റേ വിത്ത് അസ്. സോ അവർ ഫോക്കസ് ഹാസ് ടു ബി ഓൺ സർവീസ് ആൻഡ് ക്വാളിറ്റി. ഓട്ടോമാറ്റിക്കലി വി വിൽ റീറ്റെയിൻ കസ്റ്റമേഴ്സ് ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് അസ് ഗ്രോ ആ ബിസിനസ്. ബിക്കോസ് ഒരു ഡിസ്സാറ്റിസ്ഫൈഡ് കസ്റ്റമറിനെ നമ്മൾ വെച്ചോണ്ട് ഒരു ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വളരെ അതൊക്കെയാണ് സ്ട്രെസ് കൊടുക്കുന്നത്. സോ അത് സ്ട്രെസ് നമ്മൾ അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല സർവീസ് ഓറിയൻറ്റഡ് ബിസിനസ് നടത്തിയാൽ ഓട്ടോമാറ്റിക്കലി എവറിഥിങ് ഫോൾസ് ഇൻ ടു പ്ലേസ്. സോ ഞങ്ങളുടെ ഫോക്കസ് ക്വാളിറ്റി 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 ആൻഡ് ക്ലയൻറ്റ് ഇസ് കീ.
മൂന്ന് തവണ ഉറപ്പിച്ച് പറയുന്നല്ലേ. ഈ കസ്റ്റമർ ബേസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെ ബേസിസിലായിരിക്കും എന്ന് തുളസിക്ക് തോന്നുന്നു?
മെജോറിറ്റി ഓഫ് ആർ കസ്റ്റമേഴ്സ് വേർഡ് ഓഫ് മൗത്ത് ആണ്. ഞങ്ങൾ കുറച്ച് റെഫറൻസസ് ആണ്. സോ ഐ തിങ്ക് ഞങ്ങളുടെ സർവീസ് ആൻഡ് ക്വാളിറ്റി ഫോക്കസ് ആൻഡ് പ്രൈസിങ് ഒക്കെ ഒരു കോമ്പിനേഷൻ അല്ലേ. ആൻഡ് അപ്രോച്ചബിലിറ്റി, അവരെപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം, ഫീഡ്ബാക്ക് തരാം. സോ വി ടേക്ക് ഫീഡ്ബാക്ക് വെരി വെൽ. അതൊക്കെയാണ് ഹാസ് ഹെൽപ്ഡ് അസ് ഗ്രോ. ഞങ്ങൾ കുറേ മാർക്കറ്റിംഗ് ഇനീഷ്യേറ്റീവ്സ് ചെയ്തിട്ടുണ്ട് വിച്ച് വാസ് സക്സസ്ഫുൾ. But I think most effective way of marketing were our own clients. Word of mouth ayirunnu. Adu ippalum existing aanu. Yes. Say for example, oru chef oru sthalathile joli cheyidittu vera sthalathilottu poya. അവരുടെ അവർ പറയും, ഓ ഞാൻ മുമ്പിലത്തെ ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ ഈ ലോണ്ടറി ഉപയോഗിച്ചു, അവരുടെ സർവീസ് എക്സലന്റ് ആയിരുന്നു, ക്വാളിറ്റി എക്സലന്റ് ആയിരുന്നു, നമ്മളും കൺസിഡർ ചെയ്യണം. അങ്ങനെ ആണ്.
അല്ലെങ്കിൽ
അവർ തന്നെ എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ഒന്ന് പുതിയ റെസ്റ്റോറൻസ് ഓപ്പൺ ചെയ്താൽ ദ ആർ ഓൾവേസ് കൈൻഡ് ഇനഫ് ടു കൺസിഡർ അസ്. സോ ആർ വി ബീൻ വെരി ഫോർച്ചുനേറ്റ് ടു ഹാവ് എക്സ്ട്രീംലി ഗുഡ് ക്ലയൻസ്. അതിന് ഞങ്ങളിന് വളരെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്.
തുളസി, ഇപ്പോൾ ഇത്രയും നേരം കേട്ടപ്പോൾ എനിക്ക് തോന്നുമായിരുന്നു ഒരു ബിസിനസ്സിൻ്റെ ബേസിക്സ് എല്ലാം ഫോളോ ചെയ്യുന്ന ഒരു ബിസിനസ് പാറ്റേൺ അല്ലെങ്കിൽ ഒരു മോഡലാണ് തുളസിയുടെ കൊമേഴ്ഷ്യൽ ലോണ്ടറി ബിസിനസ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നതും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഈ ബിസിനസ് ടേക്ക് ഓവർ ചെയ്യുന്നതിന് മുമ്പ് ഈ ബിസിനസ്സിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. പിന്നെ എന്ത് ധൈര്യത്തിലാണ് ഈ ബിസിനസ് വാങ്ങിച്ചത്?
സെൽഫ് കോൺഫിഡൻസ് ആൻഡ് കോൺഫിഡൻസ് ഇൻ മൈ ടീം. ആൻഡ് ഞാനൊരു നമ്പേഴ്സ് പേഴ്സൺ ആണ്. സോ എനിക്ക് നമ്മളുടെ ഇഫ് വി നോ ദ നമ്പേഴ്സ് സ്റ്റാക്കായ പിന്നെ ദ നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റി കംസ് ടു സർവീസ് ഡെലിവറി. പ്രീവിയസ് സർവീസ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ICICIയിലായാലും റിയൽ എസ്റ്റേറ്റിലായാലും എവിടെ ആയാലും നമ്മളുടെ ഒരു സർവീസ് ഓറിയന്റഡ് ജോലിയായിരുന്നു. സോ അങ്ങനെ ഉണ്ടായിരിക്കുമ്പോൾ വി നോ ദി ഇമ്പോർട്ടൻസ് ഓഫ് സർവീസ് ആൻഡ് ക്വാളിറ്റി. ബിസിനസ് ചെയ്യാൻ വേണ്ടി കുറച്ച് സെൽഫ് കോൺഫിഡൻസ് വേണം, ഓഫ് കോഴ്സ് ബിസിനസ് അക്യൂമൻ വേണം, പിന്നെ പീപ്പിൾ മാനേജ്മെന്റ് സ്കിൽസ് വേണം.
തീർച്ചയായിട്ടും
ഇത് എനിക്ക് ബിക്കോസ് ഐ വാസ് കംഫർട്ടബിൾ വിത്ത് ദിസ്, ഇതാണ് ബേസിക്. അതല്ലാണ്ട് ക്ലയന്റ് ഫോക്കസ് സർവീസ് ഡെലിവറിയിൽ ഫോക്കസ് വേണം. സോ ഇതൊക്കെ എന്റെ പ്രീവിയസ് ജോബ്സിലും ബിസിനസ്സിലും
പ്രൂവ് ചെയ്തിട്ടുണ്ട്.
സോ അത് ആവുമ്പോൾ ഇവൻ ബിസിനസ് അറിഞ്ഞില്ലെങ്കിലും ബിക്കോസ് ഓഫ് ദീസ് ഫാക്ടേഴ്സ് ഒരു നല്ലൊരു ടീം ഐഡന്റിഫൈ ചെയ്ത അവരിനെ ട്രെയിൻ ചെയ്ത ആൻഡ് എല്ലാവരിനും ആ സർവീസ് ആൻഡ് ക്വാളിറ്റി ഫോക്കസ് ഉണ്ടായ ഓട്ടോമാറ്റിക്കലി ദ ബിസിനസ് വിൽ ഡു വെൽ.
വലിയൊരു പോയിന്റ് ആണ് തുളസി പറഞ്ഞത്. പിന്നെ ഞാൻ ഓർക്കുമായിരുന്നു ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് ഇപ്പം ഈ ഇന്റർനാഷണൽ വിമൻസ് ഡേ ഒക്കെ വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ, സ്ത്രീകൾ ഒരു രീതിയിലും പുരുഷന്മാരെക്കാളും താഴെയല്ല, ഒപ്പം തന്നെ എല്ലാ ഫീൽഡിലും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക്, ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലയ്ക്ക് തുളസിക്ക് അതൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ?
പുരുഷ മേധാവിത്വം നിലനിൽക്കുന്ന കൊമേഴ്ഷ്യൽ ലോണ്ടറി ബിസിനസ്സിൽ വിജയകരമായി മുന്നോട്ട് പോകുന്ന മലയാളി സംരംഭക നേരിട്ട ചലഞ്ചുകൾ നമ്മൾ കേട്ടു. ഒരു സ്ത്രീ എന്ന രീതിയിൽ അവർക്ക് ഈ ബിസിനസ്സിൽ തിളങ്ങാനുള്ള അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി കേൾക്കാം അറിഞ്ഞതും അറിയാത്തതിൽ തുളസിയുടെ കഥ രണ്ടാം ഭാഗം ഞായറാഴ്ച 12:25 മലയാളം FM 104.6. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രി നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൗസ് ബേ. മലയാളം FM എന്ന ഇന്നത്തെ സംപ്രേഷണം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സംപ്രേഷണം 8 March വെള്ളിയാഴ്ച വൈകുന്നേരം 7:25 ആരംഭിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. സിന്ധു പുന്നൂസ്, മലയാളം FM 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം. ശ്രീലകം.